Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥി തീർ വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥിത് വചനവീഥി.
നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനവും ആത്മീയ വിചിന്തനവും കഴിഞ്ഞ പ്രക്ഷേപണങ്ങളിൽ നാം മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറെ ശ്രദ്ധേയമായ വ്യക്തിഗത വിലാപഗീതമാണിത്. 42-ാം സങ്കീർത്തനം. പദങ്ങളുടെ വ്യാഖ്യാനം പൂർത്തിയാക്കി 3-ാം ഭാഗത്ത് ഗീതത്തെക്കുറിച്ചുള്ള ആത്മീയ വിചിന്തനവും നാം പഠിച്ചതാണ്. ഇന്ന് അതിൻ്റെ 4-ാം ഭാഗത്ത് വ്യക്തിപരമായൊരു ആസ്വാദനം പങ്കുവച്ചുകൊണ്ട് നമുക്ക് 42-ാം ഗീതത്തിൻ്റെ പഠനം ഉപസംഹരിക്കാം. മനുഷ്യൻ ദൈവത്തെ തേടുന്ന വികാരമാണ് ഈ വ്യക്തിഗത വിലാപഗീതത്തിൻ്റെ വരികൾ ഉൾക്കൊള്ളുന്നതെന്ന് ആദ്യ വരിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നീർച്ചാലു തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു.
നീർച്ചാലിനായി ഹരിണി ദാഹിച്ചു കേഴുമതുപോൽ, നിനക്കായി നാഥ ഞാനും ദാഹിച്ചിടുന്നു സതതം.
ജീവന്ത ദൈവമുഖമേ ഞാൻ ഇന്നു കാണുന്നു ദിതം.
അങ്ങനെ നീർച്ചാല് തേടി നടക്കുന്ന മാൻപേടയുടെ ചിത്രമാണ് സങ്കീർത്തകൻ ആദ്യം വരച്ചു കാട്ടുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ വിശ്വാസിയെ ചിത്രീകരിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൻ, ശരണപ്പെടുന്നവൻ ഒരിക്കലും നിരാശനാകേണ്ടി വരില്ല എന്ന അടിസ്ഥാന തത്വം ഈ ഗീതത്തിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഈ പൊതുവായ അവലോകനത്തിൻ്റെ ആദ്യ ചിന്തയെന്നോണം നമുക്ക് സ്വീകരിക്കാം. ആധുനിക സാങ്കേതികതയുടെയും സുഖലോലുപതയുടെയും സൗകര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന 3-ാം സഹസ്രാബ്ദത്തിലെ മനുഷ്യൻ പ്രതിസന്ധികളിൽ പെടുന്നത് ജീവിതത്തിൽ നിന്ന് സർവ്വസാധാരണമായിരിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ കുടുങ്ങി നിരാശരായി മുങ്ങിമരിക്കുന്ന അവസ്ഥയിലേക്ക് തരംതാഴുന്ന മനുഷ്യർ നിരവധിയാണെന്ന്, സൃഷ്ടാവായ ദൈവത്തിൽ ശരണപ്പെടാതെ അല്ലെങ്കിൽ സഹോദരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാതെ തന്നിൽ മാത്രം മുഴുകിപ്പോകുന്ന സ്വാർത്ഥതയുടെ ജീവിതം ഇന്നിൻ്റെ വിനയാണെന്ന് ഈ അവലോകനത്തിൻ്റെ മറ്റൊരു വിചിന്തനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇനി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഈ സങ്കീർത്തനത്തെ കൊണ്ടുവരുമ്പോൾ, ധ്യാന കേന്ദ്രങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പ്രാർത്ഥനാലയങ്ങളുടെയും കൂടാണ് നമ്മുടെ കൊച്ചു കേരളം. മുട്ടിനു മുട്ടിനു പള്ളി, നമസ്കരിക്കാനിടം, പിന്നെ അഭ്യസ്ത വിദ്യരും സംസ്കാരസമ്പന്നരുമെന്നുള്ള വിശേഷണങ്ങൾ. എന്നിട്ടും കേരളം ഭാരതത്തിൻ്റെ ആത്മഹത്യാ തലസ്ഥാനം, ദ സൂയിസൈഡൽ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാം ചോദിക്കണം. സ്വന്തമായ കഴിവിലും കരുത്തിലും മുഴുകിപ്പോകുന്ന മനുഷ്യൻ, പിന്നെ സഹോദരങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തുറവും എളിമയും നഷ്ടപ്പെട്ട് ദൈവത്തിൽ പോലും പ്രത്യാശയില്ലാതാകുമ്പോൾ മുങ്ങിമരിക്കുന്നു, ആത്മഹത്യയ്ക്ക് മുതിരുന്നു. വ്യക്തി അത്രയേറെ അന്ധനായെന്നും മനസ്സ് പൈശാചികമായെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ വെളിച്ചത്തിൻ്റെ നാമ്പില്ലാതായിരിക്കുന്നു, ഇരുട്ട് സമ്പൂർണമായ ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കുന്നു. എന്നാൽ ദൈവിക വെളിച്ചത്തിലേക്ക് തിരിയാനുള്ള പ്രത്യാശയുണ്ടെങ്കിൽ, ഒരു പണമിട അല്ലെങ്കിൽ ഒരു ചെറുനാരിഴ പ്രത്യാശയുണ്ടെങ്കിൽ, നീചമായ അവസ്ഥയിലെത്തിയ വ്യക്തിക്കും രക്ഷപ്പെടാം, തിരിച്ചു കയറാമെന്ന ഉറപ്പാണ് ഈ ഗീതം നിങ്ങൾക്കും എനിക്കും തരുന്നത്. 42 സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ആലാപനം എലിസബത്ത് രാജുവും സംഘവും. വിശ്വാസത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ആദ്യപടി ദൈവത്തിങ്കിലേക്കുള്ള, ദൈവത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ വിചാരമാണ്. ദൈവത്തിനായുള്ള ദാഹം അല്ലെങ്കിൽ തീക്ഷ്ണമായ ആഗ്രഹം വഴി മനുഷ്യൻ പ്രാപിക്കുന്ന സ്വസ്ഥത അല്ലെങ്കിൽ സ്വൈര്യത, അതുമല്ല ഒരു പടി കൂടെ കടന്നു പറയുകയാണെങ്കിൽ ദൈവിക ഐക്യം എന്ന് ആദ്യത്തെ രണ്ട് പദങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ വ്യക്തി അനുഭവിക്കുന്ന ഇരുട്ടിനെയും വ്യഗ്രതയെയും കുറിച്ച് ഗായകൻ ആവലാതിപ്പെടുന്നുണ്ട്. പണ്ടുതാൻ അനുഭവിച്ച നന്മകൾ ഇല്ലാതാകുമ്പോൾ നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന മനുഷ്യരുണ്ടെന്ന് സങ്കീർത്തകൻ പദങ്ങളിൽ ആവലാതിപ്പെടുന്നുണ്ട്. എന്നാൽ വിശ്വാസവും ദൈവത്തിലുള്ള ശരണവും മാത്രമാണ് വ്യക്തിയുടെ ആവലാതികൾക്കും വേവലാതികൾക്കും പ്രതിവിധിയും പരിഹാരവുമാകുന്നതെന്നും സങ്കീർത്തകൻ പറഞ്ഞു തരുന്നു. ആത്മാവേ നീ എന്തിനു കരയുന്നു, എന്തിനു നെടുവീർപ്പിടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ശരണപ്പെടുക എന്ന് പറഞ്ഞ് തന്നെ തന്നെയും അനുവാചകരെയും സങ്കീർത്തകൻ സമാശ്വസിപ്പിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും ശരണപ്പെടലിൻ്റെയും അവബോധമാണ് വ്യക്തിക്ക് വെളിച്ചം നൽകുന്നത്. ജീവിതത്തിൻ്റെ വിഷാദഭാവത്തിൽ നിന്നും ആത്മാവിൻ്റെ ഇരുട്ടിൽ നിന്നും നമ്മെ നവീകരിച്ച് ബലപ്പെടുത്തി ഉയർത്തുന്നത് കർത്താവിലുള്ള പ്രത്യാശയും ശരണപ്പെടലുമാണെന്ന് സങ്കീർത്തകൻ പദങ്ങളിൽ ഏറ്റുപറയുന്നുണ്ട്. പിന്നെ മങ്ങിപ്പോകുന്ന മനുഷ്യൻ്റെ ഹൃദയവികാരങ്ങളെ താങ്ങി നിർത്തുന്നത് വിശ്വാസമാണ്. വിശ്വാസം പ്രത്യാശ പകരുന്നു. കർത്താവിനെ തേടുന്ന, അവിടുത്തെ കൃപാവരത്തിൻ്റെ നീർച്ചാല് തേടുന്നവർക്ക് അവിടുന്ന് നവജീവന്റെയും നവോന്മേഷത്തിൻ്റെയും പ്രഭാതം വിരിയിക്കുന്നു, പുതുജീവന്റെ ചക്രവാളം തെളിയിക്കുന്നു. പിന്നെയും ജീവിതക്ലേശങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും ഇനിയും വിഷമതകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ചിന്തയാൽ ആകുലപ്പെട്ടും സങ്കീർത്തകൻ പരാതിപ്പെടുന്നുണ്ടെങ്കിലും അവസാനം രക്ഷാശിലയായ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവത്തിലുള്ള പ്രത്യാശ വ്യക്തിക്ക് വെളിച്ചവും കരുത്തും പകരുന്നു, മുന്നേറാനുള്ള വെളിച്ചം കൊടുക്കുന്നു. അതുകൊണ്ട് സമാപനമായി അല്ലെങ്കിൽ അവസാന പദങ്ങളിൽ ഏറെ സാന്ത്വന വചസ്സോടെയാണ് സങ്കീർത്തനം ഉപസംഹരിക്കപ്പെടുന്നത്. ആത്മാവേ സഹായകനും രക്ഷകനും നാഥനുമായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവിടുന്നു നിന്നെ നയിക്കും, അവിടുന്നു നിന്നെ രക്ഷിക്കും. അങ്ങനെ ജീവിതത്തിൽ മുന്നേറാനുള്ള വെളിച്ചം ഈ പദങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിനാൽ അനുദിന ജീവിതത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വ്യഥകൾ ഇന്ന് അനുഭവിക്കുന്നവർക്കും ഹൃദയത്തിൽ താങ്ങാനാവാത്ത ദുഃഖം പേറി നടക്കുന്നവർക്കും കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും സകലർക്കും പ്രത്യാശ പകരുന്ന ഗീതമാണിത്. ആത്മവിശ്വാസം പകരുന്ന ഗാനമാണിത്. സങ്കീർത്തനം 42 തകരുന്ന ഹൃദയങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും ഉറപ്പും തരുന്ന സുന്ദരമായ വരികളാണിവ.
ചേരാൻ വിളിച്ചു കടലെ നീർ ചൂഴുമാ.
42 സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ഒരിടത്തും കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ദാവീദ് രാജാവിൻ്റെ വ്യക്തിഗത വിലാപഗീതമാണെന്ന് നിരൂപകന്മാർ സമർത്ഥിക്കുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായിരുന്ന സാവൂളിൻ്റെ മരണശേഷവും പിന്നെ തൻ്റെ മൂന്നാമത്തെ പുത്രൻ അബ്സലോമിൻ്റെ വിപ്ലവത്തെ തുടർന്നും ജനഹിതമറിയാനായി ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് അനുതാപിയായി ജീവിക്കുന്ന കാലയളവിൽ എഴുതിയിട്ടുള്ളതാണിതെന്ന് വ്യക്തമായ ധാരണകൾ പദങ്ങളിൽ നിന്നും നിരൂപകന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നും മനുഷ്യർ അനുഭവിക്കുന്ന, അത് നിങ്ങളോ ഞാനോ ആവട്ടെ ആരുമാവട്ടെ, ശാരീരികമോ മാനസികമോ ആയ ഇതുപോലുള്ള സംഘർഷത്തിൻ്റെ സാഹചര്യങ്ങളും പിരിമുറുക്കവും നിരാശയും വേദനയും അനുഭവിക്കുമ്പോൾ ആ വികാരങ്ങൾ ഉൾക്കൊള്ളുവാനും വ്യക്തിപരമായി പ്രതികരിക്കാനും അങ്ങനെയുള്ളവരെ സഹായിക്കുവാനും തുണയ്ക്കുവാനും നമുക്ക് സാധിക്കണം. പ്രത്യാശയുടെ പാത അവർക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കണം. ഇന്നും എത്രയോ പേരാണ് ജീവിത നൈരാശ്യത്തിൽ അമർന്നു പോകുന്നത്, ജീവിത വ്യഥകളിലും ദുഃഖത്തിലും മുങ്ങിപ്പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീർച്ചാലിനായി ദാഹിക്കുന്നൊരു മാൻപേടയെപ്പോലെ ദൈവത്തിനായി, ഈശ്വര സാന്നിധ്യത്തിനായും അവിടുത്തെ കൃപയ്ക്കായും ജീവിക്കുവാനും കാത്തിരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവീക ജീവൻ്റെ ചക്രവാളങ്ങൾ തേടി പ്രത്യാശയോടെ മുന്നേറാനുള്ള കരുത്തും കൃപയും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു എന്ന ചിന്തയോടെ ഈ എളിയ അവലോകനം ഉപസംഹരിക്കട്ടെ. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. പിന്നെ ശരണഗീതം സങ്കീർത്തനം 4 പഠനം അടുത്തയാഴ്ചയിൽ നമുക്ക് ആരംഭിക്കാം.